ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗോള പ്രസിഡന്റ് ജോവോ ലോറൻസിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉത്തരാഖണ്ഡിൽ 8,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കർഷകരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ഒഡീഷ സന്ദർശിക്കും. വടക്കേ ഇന്ത്യയിൽ ശീതതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് പരിക്കിനെ തുടർന്ന് 2025 ടെന്നീസ് ATP ഫൈനൽസിൽ നിന്ന് പിന്മാറി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗോള പ്രസിഡന്റ് ജോവോ ലോറൻസയുമായി ലുവാണ്ടയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കൂടിക്കാഴ്ചയിൽ കൃഷി, ധാതു പര്യവേഷണം, കണക്ടിവിറ്റി, വജ്ര സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സുസ്ഥിര വികസനത്തിനായുള്ള അംഗോളയുടെ പ്രതിബദ്ധതയെ രാഷ്ട്രപതി പ്രശംസിച്ചു. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ബയോഫ്യൂവൽസ് അലയൻസ്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നിവയിൽ ചേർന്നതിന് അംഗോളയെ രാഷ്ട്രപതി അഭിനന്ദിച്ചു.
अपने दोनों देशों के बीच व्यापार एवं निवेश साझेदारी को सुदृढ़ करने और ऊर्जा, कृषि, फूड प्रोसेसिंग तथा औषधि जैसे क्षेत्र में सहयोग को गहरा करने का निर्णय लिया था. अभी थोड़े ही देर पहले हुई हमारी वार्ता में हमने पुनः इस बात पर सहमति व्यक्त की है कि इन क्षेत्रों में द्विपक्षीय सहयोग को विस्तार देने की अपार संभावनाएं मौजूद है.
ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി അംഗോളയിലെത്തിയ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണമാണ് അംഗോള സർക്കാർ നൽകിയത്. ചൊവ്വാഴ്ച അംഗോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50th anniversary പങ്കെടുക്കുന്ന രാഷ്ട്രപതി പാർലമെന്റിന്റെയും അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ മുതൽ ഈ മാസം 13 ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ അർപ്പണബോധവും കഠിനാധ്വാനവും ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മൈസൂരുവിലെ JSS അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാലയത്തിൽ നിന്ന് നേടിയ അറിവ് ഉപയോഗപ്പെടുത്തി ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടിയിൽ 8,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ശിലാസ്ഥാപനം നിർവഹിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ ഈ പദ്ധതികൾ ഒട്ടേറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
बेहतर कनेक्टिविटी का उत्तराखंड के विकास से गहरा नाता है. इसलिए आज राज्य में 2,00,000 करोड़ रुपए से अधिक की परियोजनाओं पर काम चल रहा है. ऋषिकेश कर्णप्रयाग रेल परियोजना प्रगति पर है. दिल्ली देहरादून एक्सप्रेसवे अब लगभग तैयार है.
കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന വികസനത്തിൽ നിർണായകമാണെന്നും ഈ രംഗത്ത് 2,00,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഓരോ ഗ്രാമവും ഓരോ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ഒഡീഷ സന്ദർശിക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ, സംസ്ഥാനത്ത് പ്രകൃതിദത്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. മില്ലറ്റ് ദിന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ചൌഹാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കട്ടക്കിലെ സദർ മേഖല സന്ദർശിക്കുന്ന അദ്ദേഹം കർഷകരുമായി ആശയവിനിമയം നടത്തും. ഇന്ത്യൻ വ്യോമസേനയുടെ 93rd anniversary കിഴക്കൻ എയർ കമാൻഡ് അസമിലെ ഗുവാഹത്തിയിൽ വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചു. ബ്രഹ്മപുത്ര നദിക്ക് മുകളിൽ 25 ഫോർമേഷനുകളിലായി റഫേൽ, സുഖോയ്, അപ്പാച്ചെ, മിഗ് എന്നിവ ഉൾപ്പെടെ 75 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രദർശനത്തിൽ അണിനിരന്നു. ഗുവാഹത്തി, തേസ്പൂർ, ജോർഹട്ട് എന്നിവയുൾപ്പെടെ 7 വ്യോമത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ പ്രാക്തന ഗോത്ര ഉന്നതിയായി പാലക്കാട് കുറുക്കത്തിക്കല്ല്. അഗളി IHRD കോളേജ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശോധന നടന്നത്. കുറുക്കത്തിക്കല്ലിൽ 18 പൂർത്തിയാക്കിയ മുഴുവൻ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാഴ്വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ 800 കോടിയിലധികം രൂപ നേടിയതായി കണക്കുകൾ. ഇത് സംബന്ധിച്ച ഒരു മാധ്യമ വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ചന്ദ്രയാൻ 3 ബഹിരാകാശ ദൌത്യത്തിന്റെ ചെലവിനേക്കാൾ അധികം വരുമാനമാണ് പാഴ്വസ്തുക്കൾ വിറ്റതിലൂടെയുള്ള നേട്ടം. വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി AK ശശീന്ദ്രൻ തൃശൂർ പീച്ചയിൽ നിർവഹിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് 3 പതിറ്റാണ്ടിനുശേഷം കേരളത്തിലെ വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയ്ക്ക് അനുമതി ലഭ്യമായതെന്ന് മന്ത്രി പറഞ്ഞു. ജനുവരി 15 സംയുക്ത പരിശോധന പൂർത്തിയാക്കി ജനുവരി 30 അർഹരായവർക്ക് പട്ടയങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണമാണ്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3.7 കോടിയിലധികം വോട്ടർമാരാണ് ചൊവ്വാഴ്ച സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 136 സ്ത്രീകൾ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ബീഹാറിലുടനീളം സജീവമായിരുന്നു. ഈ മാസം 6 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 14 സംസ്ഥാനത്ത് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 3 ശീതതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കേ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ കുറഞ്ഞ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ട്. അതേസമയം കേരള, തമിഴ്നാട്, മാഹി എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴ തുടരുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. 2050 രാജ്യത്തെ നഗര ജനസംഖ്യ 87.60 കോടി പിന്നിടുമെന്ന് കേന്ദ്ര നഗരകാര്യ സഹമന്ത്രി തോഖൻ സാഹു. ന്യൂഡൽഹിയിൽ ദേശീയ അർബൻ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2030 GDPയിൽ നഗരപ്രദേശങ്ങളുടെ സംഭാവന 70%ത്തിലധികം വളരുമെന്നും അദ്ദേഹം പറഞ്ഞു. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് ഗുണകരമായതായി കേന്ദ്ര സർക്കാർ. തുകലിന് ചുമത്തിയിരുന്ന നികുതി 5% കുറച്ചിട്ടുണ്ട്. ഇത് വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതായാണ് വിലയിരുത്തൽ. തോളിനേറ്റ പരിക്കിനെ തുടർന്ന് നോവാക് ജോക്കോവിച്ച് 2025 ടെന്നീസ് ATP ഫൈനൽസിൽ നിന്ന് പിന്മാറി. ഇതോടെ തുടർച്ചയായി 2 അദ്ദേഹത്തിന് ഫൈനൽസ് നഷ്ടമായി. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫുട്ബോൾ താരം റയാൻ വില്യംസ് ഇനി ഇന്ത്യൻ ടീമിന്റെ ഭാഗം. പെർത്തിൽ ജനിച്ച റയാൻ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചാണ് ഇന്ത്യൻ സംഘത്തിൽ ചേർന്നത്. ബംഗളൂരുവിലെ പരിശീലന കേന്ദ്രത്തിൽ വില്യംസിന്റെ പൌരത്വ കൈമാറ്റ ചടങ്ങ് നടന്നു. സുപ്രസിദ്ധ ഫുട്ബോളർ സുനിൽ ഛേത്രി അദ്ദേഹത്തിന് ഇന്ത്യൻ പൌരത്വ രേഖകൾ സമ്മാനിച്ചു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ നയത്തിന്റെ ഭാഗമായി വിദേശ താരങ്ങൾക്കും ഇന്ത്യൻ വംശജർക്കും തങ്ങളുടെ പൌരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ അവസരമൊരുക്കിയിരുന്നു. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഉമ്മന്നൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം, മാറാമ്പാറ ടൂറിസം പദ്ധതി, പഴിഞ്ഞം ഉമ്മന്നൂർ ഗ്രാമീണ റോഡ് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയാണ് മന്ത്രി വിലയിരുത്തിയത്. പസഫിക് സമുദ്ര മേഖലയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിലെ ഇവാട്ടെ പ്രവിശ്യയിൽ സുനാമി മുന്നറിയിപ്പ്. 1 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരകൾ ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗോള പ്രസിഡന്റ് ജോവോ ലോറൻസയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉത്തരാഖണ്ഡിൽ 8,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കർഷകരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ഒഡീഷ സന്ദർശിക്കും. വടക്കേ ഇന്ത്യയിൽ ശീതതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ടെന്നീസ് താരം നോവാക് ജോക്കോവിച്ച് പരിക്കിനെ തുടർന്ന് 2025 ടെന്നീസ് ATP ഫൈനൽസിൽ നിന്ന് പിന്മാറി. വാർത്തകൾ കഴിഞ്ഞു.